സഖര്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ചില ആഴ്ചകളായി നാം സഖര്യാ പ്രവചനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗമായ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ പ്രധാനമായും ദൈവം പ്രവാചകന് നൽകിയ 10 ദർശനങ്ങളാണ് നാം പഠിച്ചത്. ആകെ നിരാശയിലായിരുന്ന ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനാണ് ദൈവം പ്രസ്തുത ദർശനങ്ങൾ പ്രവാചകന് നൽകിയത് എന്ന് നാം കണ്ടു. ഈ പുസ്തകത്തിന്റെ 7-ാം അധ്യായം മുതൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വളരെ താല്പര്യജനകം തന്നെയാണ്. ആവശ്യത്തിന്റെ മുഖത്താരംഭിച്ച ഒരു ആചാരം ആ ജനങ്ങൾ തെറ്റായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ബഥേലിൽ നിന്നും യെരുശലേമിൽ പുരോഹിതന്മാരുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു ആചാരം ശരിയോ തെറ്റോ എന്ന്. എന്തെങ്കിലും ഒരു ആചാരക്രമം അത് ശരിയാണോ തെറ്റാണോ? ഈ സംശയത്തിനുള്ള മറുപടി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് അറിയിക്കുന്നത് യെരുശലേമിനെ കുറിച്ചുള്ള ദൈവോദ്ദേശത്തിനും മാറ്റമില്ല എന്നത്രേ. 8-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വരെ നാം പഠിച്ചു, അന്ത്യകാലത്ത് യഹൂദ ജനം ദൈവത്തെ പ്രതിനിധീകരിക്കും എന്ന കാരണത്താൽ ഇപ്പോൾ തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്നില്ല. ദൈവകൃപയും ദൈവകരുണയും നമുക്ക് നൽകിയിരിക്കുന്നതിനാൽ ഏത് പ്രകാരത്തിലും ജീവിക്കാം എന്നർത്ഥമില്ല. ദൈവം ഇനിയും പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവീൻ. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. താങ്കൾ ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി അംഗീകരിച്ചിട്ടുണ്ടോ? എങ്കിൽ താങ്കൾ കൃപയാലും കരുണയാലും ആകുന്നു രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു നിമിഷം നിൽക്കണേ. അവിടുന്ന് അരുളി ചെയ്യുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്നത്രേ. താങ്കൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കും. രക്ഷിക്കപ്പെടുവാനല്ല താങ്കൾ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്. കാരണം താങ്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലും ദൈവകരുണയാലും അത്രേ. താങ്കളുടെ അനുസരണം താങ്കളുടെ രക്ഷയോട് ഒന്നും കൂട്ടുന്നില്ല എന്നോർക്കുക. ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ എന്ന്. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കള്ളം പറയുന്നത് അംഗീകരിച്ചിട്ടുള്ള ഒരു കാലമാകുന്നു നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലം. കള്ളം പറയാത്തവനും കാണിക്കാത്തവനും ജീവിക്കുവാൻ സാധിക്കാത്ത ഒരു കാലം. കച്ചവട സ്ഥലങ്ങളിൽ സത്യം പറഞ്ഞ് സാധനം തരുമെന്ന് നാം ഒരിക്കലും കരുതേണ്ടതില്ല. പരസ്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കിത് മനസ്സിലാകും. ഒരു സാധനത്തിന് ഇല്ലാത്ത ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ കബളിപ്പിക്കുന്നു. കണ്ടാൽ തനി ഫോറിനായിരിക്കുന്നത് അതിന്റെ ഒരു ഗുണവും മണവും ഇല്ലാതെ വാചകമടിച്ച് നമ്മെക്കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. സത്യം പറയുവാൻ ആരും കൂട്ടാക്കുന്നില്ല. എത്രമാത്രം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാകുന്നു ഈ പണിയിലെ. ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ എല്ലാവർക്കും എത്ര സൗകര്യമായിരിക്കും അല്ലേ? പക്ഷേ ആരാണ് അത് പറയുന്നത്? ആരും പറയില്ല. അതുകൊണ്ടുതന്നെ എല്ലായിടത്തും ഇന്ന് വിലപേശലാകുന്നുവല്ലോ. 20 രൂപ കിട്ടേണ്ട സാധനത്തിന് 200 ചോദിക്കും. ഈ 200 ചോദിക്കുമ്പോൾ വാങ്ങുവാൻ ചെല്ലുന്ന ആൾ 200 ചോദിച്ചതല്ലേ, 100 എങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി 100 പറയും. ഒടുവിൽ ഈ വ്യാജൻ ചെല്ലുന്ന ആളുടെ തലയിൽ കയറും. ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ലേ, വിലപേശൽ? ചിലർ ഇതങ്ങ് വാസ്തവത്തിൽ ആസ്വദിക്കുകയാണ്. എന്നാൽ എത്ര വലിയ ഒരു വിപത്താണ് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നറിയാമോ? വാർത്താ മാധ്യമങ്ങളെ ഇന്ന് വിശ്വസിക്കാമോ? അവരെല്ലാം സത്യം പറയുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഏത് പാർട്ടിയാണെങ്കിലും നേതൃസ്ഥാനത്തിരിക്കുന്നവർ സത്യം പറയും എന്ന് ചിന്തിച്ചാൽ തെറ്റി. എന്തിന് പാർട്ടിയെ നാം കുറ്റം പറയണം? സ്വഭാവത്തിൽ മാറ്റം വരാത്ത മനുഷ്യൻ എപ്പോഴും അസത്യമേ പറയൂ. മനുഷ്യർ പറയുന്നത് സത്യമെന്ന് കരുതി അവരെ വിശ്വസിക്കാമെന്ന് ചിന്തിച്ചാൽ തെറ്റി. സത്യം പെട്ടെന്ന് മാറിപ്പോയതുപോലെ നമുക്ക് കാണാം. താങ്കൾ സത്യം പറയുന്നില്ല എങ്കിൽ ഒരു കള്ളനാകുമെന്ന് കുട്ടികളെ സ്കൂളിൽ കർശനമായി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന ധാരണയാകുന്നു ഇന്ന് കുട്ടികളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവീൻ എന്ന്. ആ നാളുകളിലെ നീതിന്യായ കോടതിയായിരുന്നു ഗോപുരങ്ങൾ. നിയമം നടപ്പാക്കിയിരുന്നത് ഗോപുരങ്ങളിലായിരുന്നു. സത്യം ചെയ്തതിന് ശേഷവും പലരും കോടതികളിൽ കയറുന്നത് കള്ളമാകുന്നു. നേരോട് ന്യായപാലനം ചെയ്യുവീൻ എന്ന് ന്യായപാലനം ചെയ്യുക എന്ന ആ ജോലിയെക്കുറിച്ചല്ല പ്രവാചകൻ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങളും ഞാനും ന്യായപാലനം ചെയ്യുവാൻ പോവുകയാണ്. നാം നേരോടെയോ നേരില്ലാതെയോ വിധിച്ചാലും സത്യമായോ അസത്യമായോ വിധിച്ചാലും നാം ന്യായപാലനം ചെയ്യുവാൻ പോവുകയാണ്. വിധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം സത്യമായിരിക്കണം എന്ന് മാത്രം. 8-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയുമരുത്, ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. ഇതിന്റെ അർത്ഥം താങ്കൾ താങ്കളുടെ കൂട്ടുകാരനുള്ളതൊന്നും മോഹിക്കരുത് എന്നത്രേ. ഇന്ന് ഇതാരും കാര്യമാക്കുന്ന ഒരു കൽപ്പനയല്ല. ഇന്ന് എല്ലാവരും മറ്റുള്ളവരുടേത് പിടിച്ചു പറിച്ചുണ്ടാക്കി ജീവിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. എങ്ങനെങ്കിലും അവർക്കുള്ളത് എനിക്കാകണം. അങ്ങനെയുള്ള ചിന്ത വളരെ വളരെ ദോഷം വരുത്തി വെക്കും. ഇത് ദൈവം വെറുക്കുന്നു. കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കാത്ത ഒറ്റ ദിവസമുണ്ടോ? പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ അസൂയ എത്ര നീചമാണ്. കൂട്ടുകാരൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ താങ്കൾക്കുള്ളിൽ സന്തോഷം തോന്നാറില്ലേ? അവൻ അങ്ങനെ വരണം എന്ന് പറയാറില്ലേ? അത് ദൈവം വെറുക്കുന്ന സുഹൃത്തെ. മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വീണ്ടും നാം വായിച്ച് കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്, ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വാസ്തവത്തിൽ പ്രവാചകൻ ഇവിടെ വീണ്ടും 10 കൽപ്പനകളെ ആകുന്നു ഉദ്ദേശിക്കുന്നത്. ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങൾ, അതെ 10 കൽപ്പനകൾ നമ്മെ അത് കാണിക്കുന്നു. അവ നമ്മെ രക്ഷിക്കുവാൻ നൽകിയവയല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെറുക്കുന്ന കാര്യങ്ങളെ കാണിക്കുവാൻ നൽകപ്പെട്ടവയത്രേ. നാം ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് കാണിക്കുവാൻ അത്രേ അവ നൽകിയിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. യേശുക്രിസ്തു സ്നേഹിക്കുന്നു. ഇതൊക്കെ എഴുതി വളരെ ആകർഷകമായ സ്റ്റിക്കേഴ്സ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടല്ലോ. അത് തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. അതായത് ദൈവം സ്നേഹം തന്നെ എന്നുള്ളത്. പക്ഷേ ദൈവം വെറുക്കുന്നവൻ കൂടി ആകുന്നു എന്ന കാര്യം മറന്നുപോകരുത്. എന്തിനെയെങ്കിലും നാം സ്നേഹിക്കുന്ന പക്ഷം മറ്റെന്തിനെയെങ്കിലും നാം വെറുക്കാതെ ആ സ്നേഹം യാഥാർത്ഥ്യമാകില്ല എന്ന് നാം ഓർക്കണം. താങ്കൾ സത്യത്തെ സ്നേഹിക്കുന്നു എങ്കിൽ തീർച്ചയായും അസത്യത്തെ വെറുക്കണം. താങ്കൾ താങ്കളുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എങ്കിൽ താങ്കളുടെ കുട്ടിയെ കടിക്കുവാനായി മുറ്റത്ത് വന്ന പേ പിടിച്ച പട്ടിയെ താങ്കൾ വെറുക്കും. താങ്കളുടെ കുട്ടിയെ താങ്കൾ സ്നേഹിക്കുന്ന പക്ഷം ആ പേപ്പട്ടിയെ താങ്കൾ തല്ലിക്കൊല്ലും. ദൈവം ചില കാര്യങ്ങൾ വെറുക്കുന്നു. എല്ലായിടത്തും അത് എഴുതി വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കള്ളം പറയുന്നതിനെ ദൈവം വെറുക്കുന്നു. അത്യാഗ്രഹത്തെ ദൈവം വെറുക്കുന്നു. ഇന്ന് ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങളും ദൈവം വെറുക്കുന്നവയാണ്. ദൈവവുമായുള്ള നമ്മുടെ സ്വഭാവ സാമ്യത്തിന്റെ അളവത്ര യഥാർത്ഥ ഭക്തിയുടെ ശരിയായ പരീക്ഷണം. അവിടുന്ന് സ്നേഹിക്കുന്നതിനെ നാം സ്നേഹിക്കുകയും അവിടുന്ന് വെറുക്കുന്നതിനെ നാം വെറുക്കുകയും ചെയ്യുന്ന പക്ഷം നാം ഈശ്വര സ്വരൂപത്തിലുള്ള അവിടുത്തെ മക്കളാണ്. പുറമെയുള്ള ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കാത്തതല്ല യഥാർത്ഥത്തിൽ ദൈവം വെറുക്കുന്നത്. പിന്നെയോ എല്ലാ സ്നേഹത്തിന്റെ നിയമത്തിൽ നിന്നും അകന്നു പോകുന്നത് അത്രേ നമ്മുടെ അയൽക്കാരോട് സഹോദരങ്ങളോടെ തെറ്റായി ഇടപെടുക, മറ്റുള്ളവരെ കുറിച്ച് തെറ്റായത് സംസാരിക്കുക, തെറ്റായത് ചിന്തിക്കുക. നാം ശരിയായ മനസ്സോടുകൂടിയവരാകുന്നു എങ്കിൽ ഈ പറഞ്ഞതെല്ലാം, അതായത് മറ്റുള്ളവർക്ക് ദോഷമായി വരുന്നതെല്ലാം വേണ്ടെന്ന് വെക്കും. ഒരു നയോപായമായിട്ടല്ല, സഭ്യമായ നടപടികൾക്കും പെരുമാറ്റങ്ങൾക്കും വേണ്ടി വേർപെട്ട് നിൽക്കുവാനുള്ള പ്രേരണ കൊണ്ടുപോലുമല്ല. പിന്നെയോ അവ ദൈവത്തിനധികം കോപജനകമാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം. മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക എന്നുള്ളത് ദൈവം മുൻപാകെ കുറ്റകരമത്രേ. തീവ്രമായ പ്രലോഭനത്തിന്റെ മധ്യത്തിലും ജിതേന്ദ്രിയത്തോടെ മുന്നേറുവാൻ യോസഫിനെ സഹായിച്ചത് മുൻപ് പറഞ്ഞ ചിന്തയാകുന്നു. ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നതെങ്ങനെ? ശത്രുവിന്റെ മിന്നലാക്രമണത്തിനെതിരെ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരേ ഒരു ചിന്ത ഇതത്രേ. ദൈവിക നടത്തിപ്പുകളോടെ, അതായത് ഭരണത്തോട് മനോദാർഢ്യമുള്ള ഒരു ആത്മാർത്ഥത കൂറ് നമുക്കുണ്ടായിരിക്കണം. അതുണ്ടായിരുന്നത് കൊണ്ടാണ് ദാവീദ് രാജാവ് പാടിയത്, യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്ന് ഞാൻ അറിയുന്നു. അല്ലെങ്കിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ. നമുക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി ആർദ്രത ഉണ്ടായിരിക്കും. പക്ഷേ അത് ആദ്യം അതെ, എല്ലാറ്റിനും മുൻപ് നാം വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ സൃഷ്ടാവ് നമ്മോട് കാണിക്കുന്ന വിധത്തിലുള്ള സ്നേഹമാണ്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹം. ഈ മനോവികാസം എത്രയധികം വളർന്ന് പടർന്ന് പന്തലിക്കുമോ അത്രയധികം നാം ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നവരാകും എന്ന് മാത്രമല്ല, മറ്റുള്ള മനുഷ്യരുടെ ഏറ്റവും നല്ലതും യഥാർത്ഥവുമായ പ്രതിപത്തിക്ക് പാത്രീഭൂതരാകുകയും ചെയ്യും. ഇതല്ലേ സത്യത്തിൽ നാം ആഗ്രഹിക്കുന്നത്? ഇന്ന് ഏറ്റവും അധികം ഊന്നി പറയേണ്ട ഒരു വസ്തുത എത്രയാ ഇത്? കാരണം വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1:25 നമുക്കുള്ള മുന്നറിയിപ്പ് എന്ന വണ്ണം പറഞ്ഞിരിക്കുന്ന ആ മാരകമായ പാപം ഇന്ന് പല വേഷത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ഇതത്ര ദൈവമില്ലാത്ത ലോകത്തിന്റെ ധാർമ്മിക അധപതനത്തിന്റെയും പ്രാകൃതമായ ആരാധനയുടെയും അടിസ്ഥാനം. നമ്മുടെ രക്ഷകൻ നൽകിയ ക്രമം മനുഷ്യർ നേരെ തിരിച്ചു. ആദ്യം മനുഷ്യന് പരിഗണന കൊടുക്കുക, അത് വലിയ കൽപ്പനയായി കാണുക എന്നല്ലേ മനുഷ്യന്റെ ക്രമം? ദൈവത്തോടുള്ള അനുസരണത്തിനും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിനും പകരം മനുഷ്യവർഗത്തോടുള്ള താല്പര്യം എന്ന തക്കതായ നാമകരണത്തിൽ മതം മനുഷ്യന് അനുമതി നൽകി. പക്ഷേ ഒരു കാര്യം മറന്നുപോകരുത്, സത്യസന്ധതയും മനുഷ്യസ്നേഹവും ദൈവഭക്തി അല്ല എന്ന് തിരുവചനത്തിന്റെ ഓരോ താളുകളും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നോളമുള്ള ഓരോ മനുഷ്യന്റെയും അനുഭവത്തിൽ നിന്നും വ്യക്തമാകുന്ന ഒരു സത്യം എന്തെന്നാൽ, ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടതെങ്കിൽ മാത്രമേ മനുഷ്യന്റെ സ്നേഹം സത്യമാകൂ. ദൈവീകമായി ഉറവിടമില്ലാത്ത ഒരു സഹതാപവും സ്നേഹവും നിലനിൽക്കും എന്ന് വ്യാമോഹിക്കേണ്ടതില്ല. പ്രിയ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി, താങ്കൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താകുന്നു? ദൈവം പറയുന്നു 17:9, നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്, കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്, ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. 18 നാം കാണുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, അത് തന്നെ സക്രിയ വീണ്ടും പറയുന്നു, എന്തുമാത്രം പ്രാവശ്യമാകുന്നു ഇത് തന്നെ ആവർത്തിക്കുന്നതില്ലേ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവ താൻ തന്നെ പറഞ്ഞതാകുന്നു എന്ന് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ ആഗ്രഹിക്കുന്നു. 19 നാം വായിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 4 ഉപവാസവും 5 ഉപവാസവും 7 ഉപവാസവും 10 ഉപവാസവും യഹൂദ ഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദവുമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം. അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവീൻ. ദൈവം അവരോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് ഉപവാസ ദിവസങ്ങൾ ഒന്നും നിയമിച്ചു തന്നിട്ടില്ല. നിങ്ങൾ ഉപവസിക്കുവാനായി വേർതിരിച്ചിരിക്കുന്ന ഈ ദിവസങ്ങൾ, അതെ, നിങ്ങൾ മതപരമായ നല്ല ഒരു ചടങ്ങിലൂടെ പോകുന്ന ദിനങ്ങൾ തന്നെ ഞാൻ ഉത്സവ ദിവസങ്ങളാക്കുവാൻ പോകുകയാണ്. സന്തോഷിക്കുവാനുള്ള നിങ്ങളുടെ അവസരം ആ ദിവസങ്ങൾ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങൾ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്തത് ഇത് തന്നെയാകുന്നില്ലേ? വാസ്തവത്തിൽ ദൈവം പറയുന്നത്, മ്ലാനമായ ഒരു മുഖത്തോടും ഭക്തി നിർഭരമെന്ന് തോന്നിക്കുന്ന നടപ്പോടും നിങ്ങൾ എന്റെ അടുക്കൽ വരയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് മാത്രം എന്റെ അടുക്കൽ വന്നാൽ മതി. ദുഃഖം നിറഞ്ഞ അവസരത്തിലെ കാര്യമല്ല ഈ പറയുന്നത്, അത് അഭിനയിച്ചു വരുന്ന കാര്യമത്രേ. ദൈവമക്കള് എന്ന ആ അനുഗ്രഹീത അവസ്ഥയിൽ സന്തോഷിക്കേണ്ട വിധത്തിൽ നമ്മൾ അനേകരും സന്തോഷിക്കുന്നില്ല. ഒന്ന് ചിരിക്കുന്നത് പോലും പാപമാകുന്നു എന്ന് കരുതുന്നവരാണ് അധികവും. പലരും ഹൃദയം തുറന്ന് ചിരിക്കാറില്ല എന്നതാണ് പരമാർത്ഥം. നമുക്ക് വളരെയധികം രസം, വിനോദം, തമാശകൾ, ഫലിതങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ചിന്തിക്കുന്നത് ദൈവമക്കൾക്ക് ഏറ്റവും അധികം രസം ലഭിക്കുന്ന വിനോദ കേന്ദ്രമായിരിക്കണം പ്രാദേശിക സഭ. നിങ്ങൾ അംഗമായിരിക്കുന്ന ആ ഇടവക ഫലിതത്തിനും വിനോദത്തിനും എല്ലാം ഇന്ന് അശ്ലീല ചുവ കൊടുത്തിട്ടുള്ളതിനാൽ പലരും അതിനെ അംഗീകരിക്കുന്നില്ല. അത് സത്യവുമാണ്. പക്ഷേ വിശുദ്ധമായ തമാശകൾ എന്നൊന്ന് ഉണ്ടെങ്കിൽ അത് ആകരുതോ? നല്ല കാര്യങ്ങളെ പിശാച് വികൃതമാക്കിയാൽ നാം നല്ല കാര്യങ്ങളെ അവഗണിക്കണം എന്നുണ്ടോ? ഇപ്പോൾ ചിലർ ചോദിക്കും, ആഹാ, താങ്കൾ പറയുന്നത് ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ പന്ത് കളിക്കണമെന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെ അർത്ഥമാക്കി പോലുമില്ല. നാം ഒന്നിച്ചു കൂടി ബൈബിൾ പഠിക്കണമെന്നത്രേ ഞാൻ പറഞ്ഞത്. ദൈവവചനം പഠിക്കുന്നിടത്തോളം രസം മറ്റെന്താണ്? ദൈവവചനം പഠിക്കുന്നത് താങ്കൾക്ക് രസമായി തോന്നുന്നില്ലെങ്കിൽ താങ്കൾക്ക് ഏതോ കാര്യമായ തകരാറുണ്ട് എന്നേ ഞാൻ മനസ്സിലാക്കൂ. 20-ഉം 21-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന്, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം, ഞാനും പോരുന്നു എന്ന് പറയും. യെരുശലേം ഭൂമിയുടെ തലസ്ഥാനമാകും എന്ന വസ്തുതയാണ് ഇവിടെ കാണുന്നത്. രാഷ്ട്രീയ തലസ്ഥാനം മാത്രമല്ല, മതത്തിന്റെ തലസ്ഥാനം കൂടി ആയിരിക്കും. ആയിരം ആണ്ട് വാഴ്ച എന്ന് നാം വിളിക്കുന്ന ആ സമയത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് ഭാവിയിലുള്ള കാര്യമത്രേ. 22-ാം വാക്യം നോക്കിക്കാട്ടെ, അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരുശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പിക്കാനും വരും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരുശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാൻ വരുമെന്ന്. ഈ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിൽ തന്നെ ആയിരിക്കും, ഇതിന് സംശയം വേണ്ട. ലോകത്തിലെ വേറൊരു സ്ഥലത്തും ആയിരിക്കില്ല എന്ന് ചുരുക്കം. യഹോവയെ പ്രസാദിപ്പിക്കാനും വരും. ചില തർജ്ജമകളിൽ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിപ്പാനും വരും എന്നത്രേ. തുറന്നു പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പോകുവാൻ കൊള്ളാകുന്ന ഒരു സ്ഥലമല്ല യെരുശലേം ഇന്ന്. ഇന്നത്തെ അതിന്റെ സ്ഥിതി അതിന് യോജിക്കുന്നതല്ല എന്ന് ചുരുക്കം. ഇന്ന് അവിടെ കൂടുതൽ മതവും കുറച്ചു മാത്രം ക്രിസ്തുവിനോടുള്ള ഭക്തിയുമാകുന്നു. പക്ഷേ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്ത് ദൈവിക ഭരണത്തിന്റെ കേന്ദ്രം അവിടെ ആയിരിക്കും. നേരത്തെ നാം യെശയ്യാപ്രവചനം 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഇതിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചിരുന്നല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റനേകം വേദഭാഗങ്ങളുമുണ്ട്. സെക്കിരപ്രവചനം നാം പഠിക്കേണ്ടതിന്റെ അത്യാവശ്യം ഈ പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്നു. അനേകരും ദാനിയേൽ പ്രവചനം കൊണ്ട് തങ്ങളുടെ പഠിപ്പീരുകൾ അവസാനിപ്പിച്ച മട്ടാണ്. മിക്ക ലൈബ്രറികളിലും ദാനിയേൽ പ്രവചനം വരെ ഉള്ള വ്യാഖ്യാനങ്ങൾക്ക് വളരെയധികം പുസ്തകങ്ങൾ ലഭിക്കും. പക്ഷേ സക്രിയപ്രവചനം പോലുള്ള ഭാഗങ്ങൾ പഠിക്കുവാൻ വേണ്ടത്ര പുസ്തകങ്ങൾ ഒന്നും ലഭിക്കില്ല. അനേകരും അവഗണിച്ചിട്ടിരിക്കുന്ന ഈ അതിപ്രധാന പുസ്തകങ്ങൾ പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്ത് വലിയ ഭാഗ്യമാണല്ലേ. 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം കൂടി നോക്കാം. 23-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിലും നിന്ന് 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കിയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. ആ കാലത്ത് ഏത് കാലത്താണ്? തിരുവചനത്തിൽ നാം വീണ്ടും വീണ്ടും കാണുന്ന ആ പ്രയോഗം അത്ര ഇത്, അന്നാളിൽ അല്ലെങ്കിൽ ആ കാലത്ത്. ഈ പറയുന്നത് വരുന്നതായ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചാണ്. മഹോപദ്രവകാലം സത്യത്തിൽ അതിന്റെ ആരംഭം മാത്രമാകുന്നു. ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതും ആയിരം ആണ്ട് ക്രിസ്തു വാഴുന്നതും എല്ലാം ഈ പറഞ്ഞതിൽ ഉൾപ്പെടും. ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിലും നിന്ന് 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കിയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. ചിലർ പറയാറുണ്ട് യഹൂദന്മാരുമായുള്ള ദൈവത്തിന്റെ സകല ഇടപാടുകളും അവസാനിച്ചു എന്ന്. ഇപ്പോൾ വായിച്ച ഈ ഭാഗം കേട്ടിട്ട് എന്ത് തോന്നുന്നു? സഹസ്രാബ്ദ വാഴ്ചയിൽ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കും. അപ്രകാരത്തിലുള്ള ഒരു സമയത്ത് സഭ ഇവിടെ ആയിരിക്കുക എന്നത് അസാധ്യമത്രേ. 10 എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ സംഖ്യയെ കാണിക്കുന്നതാകുന്നു എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. സകല യഹൂദേതര രാഷ്ട്രങ്ങളും അന്ന് യെരുശലേം ആകർഷകമായി കണ്ട് അവിടേക്ക് പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം യേശുക്രിസ്തു അവിടെ ഉണ്ടായിരിക്കും. സഹസ്രാബ്ദ ദേവാലയം അവിടെ ഉണ്ടാകും. അത് ആരാധനയ്ക്കുള്ളൊരു സ്ഥലമായിരിക്കും. ഈ പ്രവചനവുമായി ബന്ധപ്പെടുത്തി ഒരു സത്യം കൂടി പറയാതിരിക്കുവാൻ തരമില്ല. സഹസ്രാബ്ദ വാഴ്ചയിലെ അനുഭവങ്ങളെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിൽ സംഭവിച്ച ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ മുഴച്ചു നിൽക്കുന്നത് ഞാനൊന്ന് പറയാം. യഹൂദേതരായവരുടെ മാനസാന്തരത്തെക്കുറിച്ചും സക്രിയ പ്രവചിക്കുന്നത് നമ്മുടെ ശ്രദ്ധയെ പ്രത്യേകം ക്ഷണിക്കുന്നു. യഹോവയെ അന്വേഷിച്ചുകൊണ്ട് ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ആകാംക്ഷയോടെ ഓടുന്നതായ ഒരു ചിത്രമാകുന്നു ഇവിടെ ലഭിക്കുന്നതില്ലേ. യഹൂദന്മാരല്ലാത്ത ഈ ബഹുവംശങ്ങളുടെ നീക്കം വളരെ ശ്രദ്ധേയമായ വിധത്തിൽ പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവം അവരോടുകൂടി ഉണ്ടെന്ന് കേട്ടതിനാൽ മാത്രം അവരോടുകൂടെ കൂട്ടായ്മ ലഭിക്കാൻ ആർത്തി പൂണ്ട് അനേകം വംശങ്ങളിലുമുള്ളവർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിക്കുന്നു. പ്രവാചകന്റെ സമയത്തെ ജനങ്ങൾക്ക് ഈ പറഞ്ഞതൊട്ടും മനസ്സിലാകുമായിരുന്നില്ല. ആർക്കും വേണ്ടാത്ത ഒരു കൂട്ടം അവഗണിക്കപ്പെട്ട ജനമായിരുന്നു അവർ. പക്ഷെ ഈ പറഞ്ഞത് എത്ര വ്യക്തമായി നിറവേറ്റപ്പെട്ടു. അനേക വംശങ്ങൾ ഉൾപ്പെട്ട റോമൻ സാമ്രാജ്യവും മറ്റ് സാമ്രാജ്യങ്ങളും യഹൂദനായി പിറന്ന ആ രക്ഷകന്റെ അധികാരത്തിൻ കീഴിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചില്ലേ? തങ്ങളുടെ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഒരു യഹൂദനിലല്ലേ അർപ്പിച്ചത്? മറ്റ് രാജ്യങ്ങൾക്കെല്ലാം തത്വചിന്തകളുടെയും ആധുനിക ശാസ്ത്രത്തിന്റെയും കലകളുടെയും സാഹിത്യത്തിന്റെയും നിയമത്തിന്റെയും ഭരണക്രമത്തിന്റെയും കേന്ദ്രങ്ങളുണ്ടെങ്കിൽ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ യഥാർത്ഥവും സാർവത്രികവുമായ ഒരു നിലവാരമുള്ള യഹൂദന്മാരുടെ എഴുത്തുകളിൽ മാത്രമാകുന്നു. നൂറ്റാണ്ടുകളായി 1000-10000 ബുദ്ധിജീവികൾ ഈ ഗ്രന്ഥങ്ങൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നു. യഹൂദന്മാരുടെ പുറമെയുള്ള രൂപം അപ്രത്യക്ഷമായി. അതിനു മുൻപും അതിനുശേഷവും ഏതൊരു രാഷ്ട്രവും ചിതറിയിട്ടില്ലാത്ത വണ്ണം അവർ ചിന്നിച്ചിതറി. അവരോടുള്ള കയ്പും വിദ്വേഷവും ലോകം മുഴുവൻ തിളച്ചുപൊങ്ങി. എന്നിട്ടും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം മാത്രമാകുന്നു അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് എന്നും സകലത്തിന്റെയും കർത്താവെന്നും ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല തത്വചിന്ത പോലും അംഗീകരിക്കുന്നു. ഇന്നോ സകല രാജ്യങ്ങളും വംശങ്ങളും ഗോത്രങ്ങളും ഭാഷക്കാരും ഒരു സംശയവുമില്ലാതെ ആ യഹൂദനായവന്റെ, അതെ, ക്രിസ്തുവിന്റെ വസ്ത്രാഗ്രം പിടിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ആ യഹൂദനിൽ, അതെ, ലോകരക്ഷകനായ ക്രിസ്തുവിൽ സകല ജാതികളും തങ്ങളുടെ പ്രത്യാശയിടുന്നു. മറ്റെല്ലാ ദൈവങ്ങളും അന്യ ദൈവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റെല്ലാ വിശ്വാസങ്ങളും തളർന്നു പോകുന്നതാണ്. ചരിത്രം തെളിയിച്ചിരിക്കുന്ന ഈ സത്യം കണ്ടിട്ടും കണ്ണടച്ചു പോവുകയാണോ സുഹൃത്തെ? ലോകത്തെ യഥാർത്ഥ സന്തുഷ്ടിയിലേക്ക് കൊണ്ടുവരാമെന്ന് വീരവാദം മുഴക്കി മുന്നേറിയ തത്വശാസ്ത്രങ്ങൾ ശവപ്പെട്ടിക്കുള്ളിൽ ജീർണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം ജീവിതങ്ങളിൽ സന്തുഷ്ടി പകർന്ന് നിത്യജീവങ്ങളിലേക്ക് മുന്നേറുന്നത് കാണുന്നില്ലേ? ഇനിയും വൈകാതെ താങ്കളുടെ ജീവിതത്തിന്റെയും പൂർണ്ണ നിയന്ത്രണം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നൽകില്ലേ? ദൈവം താങ്കളെ അതിനായി സഹായിക്കട്ടെ.